السلام عليكم ورحمة الله وبركاته. الحمد لله وبعد. ويسر لي أمري واحلل عقدة من يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حافظ ابن حجر رحمه الله أدهتني كتامع علي بن أبي طالب رضي الله عنه قال قال رسول الله صلى الله عليه وآله وصحبه وسلم يجزئ عن الجماعة إذا مروا أن يسلم أحدهم أن يرد أحدهم. رواه أحمد والبيهقي. ഇവിടെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ചില അദബുകളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്ന സഹാബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്ന സഹാബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിക ചരിത്രത്തിലെ നാലാം അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരന്റെ പുത്രനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പുത്രൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്ക് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പ മരണപ്പെടുന്നത് എപ്പോഴാണ്? പ്രവാചകനെ അവിടുത്തെ പ്രവാചകന്റെ ഉമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ രണ്ടു വർഷത്തോളം ജീവിച്ചത് പാലൂട്ടുന്ന സ്ത്രീയുടെ കൂടെയാണ്, ഹലീമത്തു സഅദിയയുടെ കൂടെയാണ്. അതിനുശേഷം രണ്ടു വർഷം പൂർത്തിയായപ്പോൾ ഹലീമത്തു സഅദിയ പ്രവാചകന്റെ ഉമ്മയുടെ അരികിൽ വന്നു വെച്ചു, ഒരു രണ്ട് കൂട്ടാൻ തരണം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തുന്ന ദിനങ്ങളിൽ ഹലീമയുടെ വീട്ടിൽ അത്രയും ബറക്കത്തായിരുന്നു. അങ്ങനെ രണ്ടു വർഷം അനുവദിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് ഉമ്മയിലേക്ക് ഏൽപ്പിക്കുന്നത് നാലാമത്തെ വയസ്സിലാണ്. അതിനുശേഷം രണ്ടു വർഷത്തോളം ഉമ്മയുടെ കൂടെ ജീവിച്ചു. ഒരു യാത്രക്കിടയിൽ ഉമ്മയും മരണപ്പെട്ടു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്, പ്രവാചകന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണ്. അതിനുശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു, അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് ആരാണ്? അബൂ ത്വാലിബാണ്. പ്രവാചകന്റെ സംരക്ഷണം നൽകുക. അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് സംരക്ഷണം നൽകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ്, അബൂ ത്വാലിബിന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് 10 വർഷം മുമ്പാണ് അലി റളിയല്ലാഹു അൻഹു ജനിച്ചത്. പ്രവാചകന് പ്രവാചകത്വം ലഭിക്കുന്നതിന് 10 വർഷം മുമ്പാണ് അലി റളിയല്ലാഹു അൻഹു ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് അലി റളിയല്ലാഹു അൻഹു വളർന്നതും ജീവിച്ചതുമൊക്കെ. അതുപോലെ തന്നെ ചെറുപ്പക്കാരൻ, വളരെ ചെറിയ പ്രായത്തിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഫാത്തിമയുടെ ജീവിത കാലഘട്ടത്തിൽ മറ്റൊരു കല്യാണം കഴിച്ചിരുന്നില്ല അലി റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മരണപ്പെട്ടു, 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. പിന്നീട് അലി റളിയല്ലാഹു അൻഹു മറ്റു ചില വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റ് സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ പോകുമ്പോൾ, പ്രവാചകൻ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സാഹചര്യത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് മദീനയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനെയാണ് മദീനയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമാ തർള അൻ തകൂന ബിമൻസിലത്തി ഹാറൂൻ മിൻ മൂസ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാറൂൻ എങ്ങനെയായിരുന്നു, മൂസാ നബിയുടെ അരികിൽ ഹാറൂണിനുള്ള സ്ഥാനം എന്താണോ, അതുപോലെ താങ്കൾക്ക് എന്റെ അരികിൽ സ്ഥാനമുണ്ടാകാൻ താങ്കൾ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ദഅവത്ത് നൽകി അവരൊക്കെ ഏകദേവാരാധനയിലേക്ക് വന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഏതാനും ദിവസം ആ സമുദായത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവിടെ അവരോട് ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ആരെയാണ്? ഹാറൂനെയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. താൽക്കാലികമായി അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ഏൽപ്പിച്ചത് ഹാറൂൻ അലൈഹിസ്സലാമിനെയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിന് പോകുമ്പോൾ താൽക്കാലികമായി മദീനയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുനെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത നൽകിയ സഹാബിയാണ് അദ്ദേഹം. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത നൽകിയിരിക്കുന്ന സഹാബിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എല്ലാ സഹാബികളും സ്വർഗത്തിലാണ്. അതാണ് അഹ്ലുസ് സുന്നയുടെ വിശ്വാസം. വകുല്ലൻ വഅദ അല്ലാഹുൽ ഹുസ്ന എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വെച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ പറഞ്ഞു, ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നത് എല്ലാ സഹാബികളും സ്വർഗത്തിലാണ്. പക്ഷേ ചിലരുടെ പേരെടുത്തുകൊണ്ട് പ്രത്യേകം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് കൂടുതൽ മഹത്വത്തെ അറിയിക്കും. 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സാഹചര്യങ്ങളിൽ ബൈഅത്ത് ചെയ്തവർ, അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, അതുപോലെ തന്നെ ഉക്കാശത്ത് ബിനു മിഹ്സൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ ചില ആളുകളെ പ്രത്യേകം പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രത്യേകതയുണ്ട് എന്ന് മാത്രം. അതല്ല എങ്കിൽ എല്ലാ സഹാബികളും സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ധൈര്യം, യുദ്ധത്തിലുള്ള തന്ത്രം, വൈജ്ഞാനികമായ മേഖലയിലെ അറിവ്, ഇതിലൊക്കെ മറ്റുള്ളവരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അഖവാനാ അലി, നമുക്കിടയിൽ ഖളാഉമായി ബന്ധപ്പെട്ട്, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അറിവുള്ളത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തത് അലി റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ദുൽഹിജ്ജ മാസത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ഹിജ്റ 35 35 അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഹിജ്റ 40 ഏകദേശം ഒരു 5 ശേഷം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഏകദേശം ഹിജ്റ 40 അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ മറവ് ചെയ്തത് എവിടെയാണെന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രബലമായ ഒരു അഭിപ്രായം കൂഫയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ഖവാരിജുകളാണല്ലോ അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. അതുകൊണ്ട് ഖവാരിജുകളുടെ ഷർറ് ഭയന്നുകൊണ്ട് അന്നത്തെ ജനങ്ങൾ ആർക്കും അറിയാതെ ഒരു സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തു എന്നും ചില പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. എന്നിരുന്നാലും മറ്റു ചില സഹാബികളിൽ പലരെയും പറ്റി നമ്മൾ പറയാറുള്ളത് പോലെ മദീനയിലല്ല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ദഫൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജ്സിഉ അനിൽ ജമാഅത്തി ഇദാ മറു അൻ യുസല്ലിമ അഹദുഹും വയുജ്സിഉ അനിൽ ജമാഅത്തി അൻ യറുദ്ദ അഹദുഹും. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു, കുറെ ആളുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വരികയാണെങ്കിൽ അവരിൽ ഒരാൾ സലാം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ സലാം പറയപ്പെടുന്നത് ഒരു കൂട്ടം ആളുകളോടാണെങ്കിൽ അവരിൽ നിന്ന് ആരെങ്കിലും സലാം അടക്കിയാലും മതിയാകുന്നതാണ്. ഇതാണ് ഈ ഹദീസിന്റെ ആശയം. ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബാറക്കല്ലാഹു ഫീക്കും, ഈ ഹദീസ് ദുർബലമാണ്. ദുർബലമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസുകൾ അടിസ്ഥാനപരമായി രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് സ്വീകാര്യമായ ഹദീസ്, രണ്ടാമത്തേത് സ്വീകാര്യമല്ലാത്ത ദുർബലമായ ഹദീസ്. 5 നിബന്ധനകൾ ഒരു ഹദീസിൽ പൂർത്തിയാകുമ്പോഴാണ് ആ ഹദീസ് സ്വീകാര്യമെന്ന് പണ്ഡിതന്മാർ വിധിവെക്കുന്നത്. 5 ഒരു ഹദീസിൽ പൂർണ്ണമാകുമ്പോഴാണ് ഉലമാക്കൾ പറയുക ആ ഹദീസ് സ്വീകാര്യമാണ്. ഇനി അതിൽ ഏതെങ്കിലും ഒരു നിബന്ധന ഇല്ലാതിരുന്നാൽ പണ്ഡിതന്മാർ എന്ത് പറയും? ആ ഹദീസ് ദുർബലമാണ് എന്ന് പറയും. ഈ നിബന്ധനകൾ പൂർത്തിയാകുന്നുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ചില ഹദീസ് ചില പണ്ഡിതന്മാർ പറയും അത് സഹീഹാണ്, സ്വീകാര്യമാണ്, വേറെ ചില പണ്ഡിതർ പറയും അത് ദുർബലമാണ്. അതിനുള്ള കാരണം എന്താ? അവരുടെ വീക്ഷണങ്ങൾ വ്യത്യാസം വരും. അത് ഈ നിബന്ധനകൾ ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ. അപ്പൊ ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസ് ദുർബലമാണ്. കാരണം ഒരു ഹദീസ് സ്വീകാര്യമാകാനുള്ള നിബന്ധനയിൽ പെട്ടതാണ് അതിന്റെ റിപ്പോർട്ടർമാർ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉദ്ധരിച്ചിരിക്കുന്ന ഉദാഹരണത്തിന് ഇമാം ബുഖാരിയെ നമ്മൾ പറയുമ്പോൾ ബുഖാരി മുസ്ലിമും വൈഫ് വരുന്നില്ല മറ്റിതര ഗ്രന്ഥങ്ങൾ ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് അപ്പോൾ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് കേട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് കേട്ടു അങ്ങനെ പ്രവാചകരിലേക്ക് എത്തുന്ന പരമ്പരയുണ്ടാകും അതിലുള്ള എല്ലാ വ്യക്തികളും പൂർണ്ണമായി സ്വീകാര്യരായിരിക്കണം അവരിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ ഹദീസ് ദുർബലമാണെന്ന് പറയും ആ ഹദീസ് ദുർബലമാണെന്ന് പറയും നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്ന ഹദീസിന്റെ സനദിൽ സഈദ് ബിൻ ഖാലിദ് അൽ ഖുസാഇ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അത് കാരണത്താൽ ആ ഹദീസ് ദുർബലമാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഇവിടെ വന്നിരിക്കുന്ന ഹദീസ് ദുർബലമാണ് പക്ഷേ ഈ ഹദീസിന്റെ ആശയത്തിൽ വേറെ ചില ശരിയാക്കുന്ന അധ്യാപനങ്ങൾ കാണാൻ സാധിക്കും ഒരു കൂട്ടത്തോട് സലാം പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ മടക്കുമ്പോൾ ഒരാൾ മടക്കിയാൽ മതി എന്ന രൂപത്തിൽ വേറെയും ചില സൂചനകൾ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സൂചനകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഈ ഒരു ആശയം ശരിയാണ് ഈ ഒരു ആശയം ശരിയാണ് എന്താണ് ആശയം ഒരു കൂട്ടം ആളുകൾ വരികയാണെങ്കിൽ അതിൽ ഒരാൾ സലാം പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളോടാണ് പറയപ്പെടുന്നതെങ്കിൽ അതിൽ ഒരാൾ സലാം മടക്കിയാലും മതി ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയുടെ അൽ കാഫിയിലൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം അനുസരിച്ച് ഒരു കൂട്ടം ആളുകളുണ്ട് എങ്കിൽ അവരിൽ ഒരാൾ സലാം പറഞ്ഞാൽ മതിയാകുന്നതാണ് ഇനി പറയപ്പെടുമ്പോൾ ഒരു കൂട്ടത്തോടാണ് പറയപ്പെട്ടതെങ്കിൽ അവരിൽ നിന്ന് ഒരാൾ മടക്കിയാലും മതിയാകുന്നതാണ് എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇമാം തഹാവി റഹിമഹുല്ലാ അബു ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹിയുടെ വിദ്യാർത്ഥിയായ അബു യൂസുഫിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം ഒരു കൂട്ടത്തോട് സലാം പറയപ്പെട്ടാൽ അവരെല്ലാവരും മടക്കണം ഒരു കൂട്ടത്തോട് സലാം പറയപ്പെട്ടാൽ അവർ എല്ലാവരും മടക്കണമെന്ന് ഇമാം തഹാവി റഹിമഹുല്ലാ അബു യൂസുഫ് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം അങ്ങനെയും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെയും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് എന്താണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞു ഇദാ കാനു ജമാഅ ഒരു കൂട്ടം ആളുകൾ വന്നു ഇൻ സല്ലമു ജമീഅൻ ഫഹു അഫ്ദൽ അവരെല്ലാവരും സലാം പറയുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യം ഉദാഹരണത്തിന് 10 ആളുകൾ മസ്ജിദിലേക്ക് കയറി വരും ഈ 10 ആളും അവരൊന്നിച്ചാണെങ്കിൽ പോലും അവരെല്ലാവരും സലാം പറയുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യം ഇനി 10 ആളുകൾ വരുന്നു അതിൽ ഒരാൾ മാത്രം അസ്സലാമു അലൈക്കും എന്ന് പള്ളിയിലുള്ളവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് മതിയാകുന്നതാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം എന്ന ബാധ്യത അതിലൂടെ നിർവഹിക്കപ്പെടുന്നതാണ് പക്ഷേ എല്ലാവരും സലാം പറയലാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുകയാണ് ഇത് സലാം പറയപ്പെട്ടാൽ ഇവിടെ കേട്ടവരിൽ ഒരാൾ സലാം അടക്കിയാൽ എല്ലാവരും കുറ്റവിമുക്തരായി ലാക്കിൻ ഇദ അറദ്ദു ജമീഅൻ എല്ലാവരും സലാം അടക്കിയാൽ കാന അക്മല വഅഫ്ദൽ അതാണ് ഏറ്റവും പൂർണ്ണതയുള്ളത് എല്ലാവരും സലാം അടക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും പൂർണ്ണതയുള്ളത് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ആ വിഷയത്തിന്റെ ആകെ ചുരുക്കം ഒരു ജമാഅത്ത് ഒരു കൂട്ടം ആളുകൾ വന്നാൽ അവരിൽ ഒരാൾ സലാം പറഞ്ഞാൽ മതി കേൾക്കുന്നവരിൽ നിന്ന് ഒരാൾ മടക്കിയാൽ മതി പക്ഷെ വരുന്നവർ എല്ലാവരും സലാം പറയാനാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കേൾക്കുന്നവർ എല്ലാവരും മടക്കലുമാണ് ഏറ്റവും നല്ലത് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അടുത്തൊരു ഹദീസും സലാമുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതുകൂടി വായിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം അതും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ് قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم برنو لا تبدا اليهود ولا النصارى بالسلام നിങ്ങളെ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സലാം പറയാൻ പാടില്ല അല്ലെങ്കിൽ സലാം നിങ്ങൾ ആരംഭിക്കാൻ പാടില്ല നിങ്ങൾ ജൂതന്മാരോടും ക്രൈസ്തവ സമുദായത്തോടും സലാം ആരംഭിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റവാഹു മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് ഇമാം മുസ്ലിം റഹിമഹുല്ലയാണ് ഇവിടെ ഈ ഹദീസ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജൂതനോടും ക്രിസ്ത്യാനിയോടും അങ്ങോട്ട് സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ പാടില്ല അങ്ങോട്ട് സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കിയിരിക്കുന്നതാണ്. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാൻ സാധിക്കും, ആരെങ്കിലും അങ്ങനെ സലാം പറയുകയാണെങ്കിൽ അവൻ ചെയ്യുന്നത് ഹറാമായ പ്രവർത്തനമാണ്, അവൻ ചെയ്യുന്നത് ഹറാമായ പ്രവർത്തനമാണ്. ഇമാം നവവി റഹിമഹുല്ലാ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ അത് വിശദീകരിക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ പറഞ്ഞ എന്താ, നിങ്ങൾ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സലാം കൊണ്ട് ആരംഭിക്കാൻ പാടില്ല. പ്രവാചകൻ വിലക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ വിലക്കിയ കാര്യം ആരെങ്കിലും ചെയ്താൽ അവൻ ഹറാമാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ വിശദീകരണത്തിന് ഉലമാക്കൾ പറയുന്നു, സലാം ഒരു വ്യക്തിയോട് പറയുക എന്നുള്ളത് ആ വ്യക്തിയെ ബഹുമാനിക്കലാണ്, ആ വ്യക്തിയെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കൊണ്ട് ബഹുമാനിക്കലാണ്. അപ്പൊ ഒരു വ്യക്തി മുസ്ലിമല്ല എങ്കിൽ, അദ്ദേഹം ക്രൈസ്തവനാണെങ്കിൽ അല്ലെങ്കിൽ ജൂതനാണെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഇല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഇല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ ബഹുമാന സൂചകമായി മനസ്സിലാക്കപ്പെടുന്ന ഇസ്ലാമിന്റെ ഇജ്ജത്തായ സലാം കൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തി അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ശറഅ് വിലക്കുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു അറിവ് നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഇസ്ലാം വളരെ വിശാലമാണ്, ഇസ്ലാം വളരെ ഒരു ഓപ്പൺ മെന്റാലിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്നവരോടൊക്കെ സലാം പറയും. അത് ശരിയല്ല. കാഫിരിങ്ങളോട് സലാം പറയാൻ പാടില്ല. ഇവിടെ ഉലമാക്കൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടുമാണ്. അവരടിസ്ഥാനപരമായി ആരാണ്? അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ന് പറയുമ്പോൾ അവർ അവരുടെ പൂർവ്വപിതാക്കന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ വേദക്കാരാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഞ്ചീലും തൗറാത്തും അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരോട് പോലും സലാം പറയാൻ പാടില്ല എങ്കിൽ മറ്റു തര മതവിശ്വാസികൾ, നമ്മുടെ നാട്ടിലുള്ള വിശ്വാസങ്ങളാവട്ടെ ഏതുമാവട്ടെ, അവരോടും നമ്മൾ സലാം പറയാൻ പാടില്ല, അവരോടും നമ്മൾ സലാം പറയാൻ പാടില്ല. അതിന്റെ അർത്ഥം അവരുമായി ഒരു ബന്ധവും പറ്റൂല എന്നല്ല. അവരോട് നമുക്ക് സംസാരിക്കാം, അവരോട് നമുക്ക് കച്ചവടം നടത്താം, അവരോട് നമുക്ക് നല്ല രൂപത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം, അവരുടെ മതാചാരങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകാത്തതുപോലെ നമ്മുടെ മതവിശ്വാസങ്ങളിൽ, നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരും ഇടപെടാൻ ശരിയാക്ക അനുവാദം നൽകുന്നില്ല. അപ്പോൾ അവരോടൊന്നും നമ്മൾ യാതൊരു കാരണവശാലും സലാം പറയാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചില ജൂതന്മാർ വന്നുകൊണ്ട് എന്ന് പറയാറുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറയും. അസ്സലാമു അലൈക്കും അവർ പെട്ടെന്ന് പറയുമ്പോൾ എന്താ കരുതുക, അസ്സലാമു അലൈക്കും എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ അവർ പറയുന്നത് എന്താ, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെന്ന് പറയും, വഅലൈക്കും, നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറയും, നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു, നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു തര മുസ്ലിമുകളല്ലാത്തവരോട് നമ്മൾ സലാം പറയരുത്, മുസ്ലിമുകളല്ലാത്തവരോട് നമ്മൾ സലാം പറയരുത്. ഇനി ഏതെങ്കിലും ഒരു അമുസ്ലിമായ വ്യക്തി നമ്മോട് സലാം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വ്യക്തമായി നമ്മൾ കേൾക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ വഅലൈക്കും എന്ന് പറയുക. അദ്ദേഹം അല്ലെങ്കിൽ പറയുന്നതിൽ അക്ഷരങ്ങളിൽ പിഴവുകളുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുക, വഅലൈക്കും എന്ന് പറയുക. ഇനി ഒരു കാഫിറായ വ്യക്തി നമ്മോട് ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് വ്യക്തമായി പറഞ്ഞെന്ന് കരുതുക, ഒരു കാഫിറായ വ്യക്തി നമ്മോട് ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാമിനോട് വലിയൊരു ശത്രുത ഒന്നും വെച്ച് പുലർത്താത്ത സാധാരണ ഒരു കാഫിറായ വ്യക്തിയാണ്, അദ്ദേഹം നമ്മോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഹ്കാമു അഹ്ലി ദിമ്മ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വ്യക്തമായി നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് കേട്ടാൽ നമുക്ക് തിരിച്ച് വഅലൈക്കും എന്ന് പറയാം, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം എന്ന് പറയാം. അദ്ദേഹം വ്യക്തമായി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവരോട് തിരിച്ച് വഅലൈക്കും അസ്സലാം എന്ന് പറയാമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഹ്കാമു അഹ്ലി ദിമ്മ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അമുസ്ലിമുകൾക്ക് സലാം പറയാൻ പാടില്ല. ഇനി അഥവാ അവർ നിങ്ങളോട് സലാം പറഞ്ഞാലോ വഅലൈക്കും എന്ന് മടക്കുക. ഇനി അവർ നമ്മോട് അസ്സലാമു അലൈക്കും എന്ന് വ്യക്തമായി പറഞ്ഞാൽ ഒന്നുകിൽ വഅലൈക്കും എന്ന് മടക്കാം, അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് പോലെ വഅലൈക്കും അസ്സലാം എന്ന് മടക്കാം. അതും അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവസാനം ഒരു കാര്യം കൂടി പറയാം. ചില ആളുകൾക്ക് സംശയം വരുന്ന വിഷയമാണ്, നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു, ആ കടന്നു വന്ന വ്യക്തി സദസ്സിലുള്ള ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് സലാം പറഞ്ഞു. അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു കല്യാണ സദസ്സിലേക്ക് ഒരു കുട്ടി കയറി ചെന്നെന്ന് കരുതുക. അവിടെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ കുട്ടി വാപ്പയെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആ കുട്ടി ഉദ്ദേശിക്കുന്നത് വാപ്പയെയാണ്. അവിടെ വേറെ ആളുകൾ ആ സലാം കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരും അടക്കേണ്ടതുണ്ടോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ആ വിഷയത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മറ്റുള്ള വ്യക്തികൾ അതിന് സലാമിന് മറുപടി പറയുക എന്നുള്ളത് നിർബന്ധമല്ല. മറ്റുള്ള വ്യക്തികൾ അദ്ദേഹത്തിന്റെ സലാം മടക്കുക എന്നുള്ളത് നിർബന്ധമല്ല. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. ഒരു കുട്ടി വന്നുകൊണ്ട് വാപ്പാക്ക് സലാം പറഞ്ഞാൽ ആ വാപ്പയാണ് അവിടെ സലാം അടക്കാൻ നിർബന്ധമായി ബാധ്യതയുള്ളവൻ. ആ വാപ്പയാണ്. മറ്റു ചില ആളുകൾ ആ സലാം കേൾക്കുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സലാം അടക്കൽ അവർക്ക് നിർബന്ധമല്ല. ഇനി അവർ മടക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അടിസ്ഥാനപരമായി അവിടെ ആ സലാം കൊണ്ട് അഭിസംബോധന ചെയ്യപ്പെടുന്നത് ആ പിതാവിനെയാണ്. അതെപ്പോഴാണ് അതിന്റെ ഒരു ഫായിദ? ഇത് മനസ്സിലാക്കുന്നതിന്റെ ഒരു ഫായിദ എപ്പോഴാണ്? ആ വാപ്പ അഥവാ സലാം അടക്കിയിട്ടില്ല എങ്കിൽ അതിന്റെ കുറ്റക്കാരൻ ആരാണ്? വാപ്പ മാത്രമാണ്. ആ വാപ്പ അതിന് സലാം അടക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആരെയാണോ ഉദ്ദേശിച്ച് നമ്മൾ സലാം പറഞ്ഞത് അദ്ദേഹം സലാം മടക്കിയിട്ടില്ല എങ്കിൽ അതിന്റെ കുറ്റക്കാരൻ ആ വ്യക്തി മാത്രമാണ്. മറ്റുള്ളവർക്ക് സലാം മടക്കുന്നെങ്കിൽ മടക്കാം, സലാം കേട്ടാൽ മടക്കാം. പക്ഷെ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയാണ് അടിസ്ഥാനപരമായി സലാം മടക്കേണ്ടത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഹദീസ്, ഈ രണ്ട് ഹദീസ് ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇസ്ലാം പഠിപ്പിക്കുന്ന ആദാബുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. നമ്മുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.